പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത്, നാം ഇന്ന് കാത്തിരിക്കേണ്ടുന്നത് സഭയുടെ ഉൽപ്രാവണത്തിനു വേണ്ടിയോ അതോ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയോ എന്ന വിഷയത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ വിഷയം തന്നെ എന്താണെന്ന് ഒന്ന് പറയാം. കാര്യം, എന്നെ ശ്രദ്ധിക്കുന്നത് എല്ലാ ആത്മീക നിലവാരത്തിലുമുള്ള ജനമാകിയാൽ എല്ലാവർക്കും മനസ്സിലാകുവാൻ ഈ വിഷയം എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രസക്തിയിലേക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും നമുക്ക് വരാം. എന്താണ് ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ? അതായത് കാലത്തികവിങ്കൽ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളോളം, അതായത് മധ്യാകാശം വരെ വരികയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഇവിടെ നിന്ന് ഉൽപ്രാവണം പ്രാപിച്ച് കണ്ണിമിക്കുന്നതിനിടയിൽ കർത്താവിനോട് ചേരുകയും ചെയ്യുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചപ്പോൾ മുതൽ ക്രിസ്തുവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ സഭയുടെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ നടക്കുന്നു. നാം അവിടെ ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭ, ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ന്യായവിസ്താര സഭയിൽ കൂടി കടന്നു പോകുന്നു. നമുക്ക് നാം ചെയ്ത പ്രവൃത്തികൾക്കുള്ള പ്രതിഫലവും നമ്മുടെ അവകാശങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം സ്വർഗസ്ഥലങ്ങളിൽ എന്നേക്കും ക്രിസ്തുവിനോട് ചേർന്ന് വാഴുന്ന ഒരനുഭവം, ഇതാണ് റാപ്ചർ. അന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും ഈ സംഭവം. അധികം താമസം വിന ഇത് നടക്കും. ഇത് ഇന്ന് വേണമെങ്കിൽ നടക്കാം, ഈ മാസം വേണമെങ്കിൽ നടക്കാം, ഈ വർഷത്തിലോ വരും വർഷങ്ങളിലോ ഇത് നടക്കാം. അന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ നിന്ന് മാറ്റപ്പെടും, മിസ്സിങ്ങിലാവും. അതോടെ കഴിഞ്ഞ 2000 വർഷമായി ഓപ്പൺ ആയിരുന്ന ഒരു വലിയ യുഗത്തിൻ്റെ, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം എന്ന് പറയുന്നൊരു യുഗത്തിൻ്റെ വാതിലടയും. അത് ലോകത്തിലുള്ളവർ എല്ലാവരും കാണത്തില്ല, അറിയത്തില്ല. ഓൺലി ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരം ആകുന്ന സഭ, അതുമാത്രം, അതിലുള്ളവർ മാത്രം, അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരുന്നവർ മാത്രം അത് കാണും. അതാണ് റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം. ഇനി എന്താണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം എന്ന് ഞാനൊന്ന് പറയാം. ഇത് ദൈവം അബ്രഹാം മുതലേ പ്രോമിസ് ചെയ്തിരുന്ന ഒരു വാഗ്ദത്ത പദ്ധതിയാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി ഈ ലോകത്തെ വാഴുകയും അങ്ങനെ നാം കർത്താവിനോടൊപ്പം ഈ ലോകത്തിൽ വാഴുന്ന ഒരു പദ്ധതിയാണ്. അതിനെയാണ് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. അതിനുശേഷം വിശുദ്ധന്മാരോടൊത്ത് പുത്തനാം എരുശലേം എന്ന നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഇതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവിക വാഗ്ദത്ത പദ്ധതി. ഇതിനായി കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി, കർത്താതി കർത്താവായി ഈ ലോകത്തിലേക്ക് വീണ്ടും വരും. കർത്താവിൻ്റെ സ്വർഗാരോഹണ വേളയിൽ ഒലിവ് മലയിൽ വെച്ച് അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം അതിൻ്റെ 11 വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ആ വചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ തന്നെ തിരിച്ചു വരും. അവൻ്റെ പാദം ഒലിവ് മലയിൽ ചവിട്ടും. സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ മഹാസംഭവമായിരിക്കും ഇത്. ഇത് ലോകത്തിലുള്ളവരെല്ലാവരും കാണും. ഇത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമായിരിക്കും. ഇതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. ഇപ്പോൾ ഈ രണ്ട് ഈവൻറ്റുകളെക്കുറിച്ചും നമുക്കൊരു ഏകദേശ ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് റാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളോളം വരികയും, അതായത് മധ്യാകാശം വരെ വരികയും, സഭ ഇവിടുന്ന് റാപ്ചേർഡായിട്ട് മധ്യാകാശത്തിൽ ഒന്നിച്ച് സംഗമിക്കുകയും അതിനുശേഷം നാം ഒന്നിച്ച് ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ജഡ്ജ്മെൻ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ കൂടി കടന്നു പോവുകയും നാം ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം സ്വീകരിച്ച് നമ്മുടെ വാഗ്ദത്തങ്ങളൊക്കെ സ്വീകരിച്ച് നാം സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം എന്നേക്കുമായി വാഴുന്ന ഒരു വലിയ മഹത് പദ്ധതി, അതാണ് റാപ്ചറിൽ നടക്കുന്നത്. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി ഈ ലോകത്തിലേക്ക് വരികയും ഇവിടെ മരിച്ചുപോയ വിശുദ്ധന്മാർ, ഇവിടെ വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിക്കുകയും ഈ ലോകത്തെ കർത്താവ് രാജാതി രാജാവായി വാഴുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. ഇതാണ് അബ്രഹാം മുതലേ ദൈവം അവർക്ക് പ്രോമിസ് ചെയ്തിരുന്നൊരു പദ്ധതി. ഇതാണ് അവർ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഈ ലോകത്തെ റിജുവിനേറ്റ് ചെയ്ത്, ഇതിനെ റീവാംപ് ചെയ്ത്, ഇതിൽ യേശു ക്രിസ്തു രാജാവായി വാഴുന്ന ഒരു പദ്ധതി. അതിനുശേഷം പുത്തനാം യെരുശലേം എന്ന നിത്യതയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം അവർ കടക്കുക. ഇതാണ് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിലൂടെ നിറവേറുന്ന വാഗ്ദത്ത പദ്ധതിയായിരിക്കുന്ന അബ്രഹാമിനോട് കൊടുത്തിരിക്കുന്ന ദൈവിക പ്രോമിസ്. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു ഏകദേശ ഐഡിയ, ഒരു ധാരണ ഇപ്പോഴായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നാം കാത്തിരിക്കേണ്ടുന്നത് സഭയുടെ ഉൽപ്രാപണത്തിന് വേണ്ടിയോ അതോ കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടിയോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. ഈ ചോദ്യം ഞാൻ ഇന്ന് ക്രിസ്തീയ സമൂഹത്തോട് ചോദിച്ചാൽ പ്രിഡോമിനൻ്റലി ഐ വിൽ ഗെറ്റ് 3 ഡിഫറൻറ്റ് വ്യൂസ്, 3 പ്രത്യേക വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനായിട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-ാമത്തെ കൂട്ടരോട് ചോദിച്ചാൽ അവർ പറയും, എന്ത് തന്നെ ആയിരുന്നാലും പ്രശ്നമില്ല, കല്ലിവല്ലി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നാം ചാകുമല്ലോ, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നൊരു വലിയ ഗ്രൂപ്പിനെ കാണുവാനായിട്ട് കഴിയും. 2-ാമത് ക്രിസ്തീയ മാർഗം എന്താണെന്നറിയാവുന്ന ക്രിസ്തീയ സമൂഹത്തിനോട് ചോദിച്ചാൽ അവരിൽ 80% ആൾക്കാരും പറയും കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, അതിനുവേണ്ടി നാം കാത്തിരിക്കണമെന്ന് പറയും. ഇവരിങ്ങനെ പറയാൻ കാര്യം, ഇവർക്ക് റാപ്ചർ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വേണ്ടുന്നത്ര ഗ്രിപ്പില്ല, അതിനെക്കുറിച്ച് വേണ്ടുന്നത്ര അറിവോ പരിജ്ഞാനവും ഇല്ല. ഇന്ന് ക്രിസ്ത്യൻഡം എന്ന് പറയുന്നത് ലോകത്തിൽ 250 കോടിയിലധികം ക്രിസ്ത്യാനികളുണ്ട്. അതിലെ 200 കോടിയോളം ഈ അഭിപ്രായം പറയുന്നവരായിരിക്കും, ഏകദേശം 80%. മുഖ്യ കാരണം അവർക്ക് റാപ്ചർ എന്താണെന്ന് അറിയത്തില്ല, അവർ പഠിച്ചിട്ടില്ല, അവരെ പഠിപ്പിച്ചിട്ടില്ല. 3-ാമത്തെ ഗ്രൂപ്പ്, ബാക്കിയുള്ള 50 കോടി, ഏകദേശം 20%, അവരോട് ചോദിച്ചാൽ അവർ പറയും റാപ്ചറിന് വേണ്ടി നാം കാത്തിരിക്കണം. പക്ഷെങ്കിൽ റാപ്ചറിന് ശേഷം എന്ത് നടക്കുന്നു, എന്തിനാണ് കാത്തിരിക്കുന്നത്, നാം റാപ്ചറിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ എന്ത് നടക്കുന്നു, അവിടെ പോയിട്ട് നമ്മുടെ എന്താണ് അതിനുശേഷം അവിടെ നടക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നാം അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരിക്കും, ഒരു ആൻസറും നമുക്ക് കിട്ടത്തില്ല. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ വലിയ മൗനമുണ്ടായി എന്ന് പറയുന്ന മാതിരി ഒരു വലിയ ശാന്തത നമുക്ക് കാണാം. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അത്ര തന്നെ. അതറിയാൻ വയ്യാത്തത് കാരണം യേശു ക്രിസ്തു തിരിച്ച് മടങ്ങി ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോടൊപ്പം നാമും മടങ്ങി ഈ ലോകത്തിലേക്ക് വരുന്നു, ഇവിടെ വന്ന് വീണ്ടും ഈ ലോകത്തിൽ താമസിക്കുന്നു എന്നവർ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ന് ക്രിസ്ത്യൻ്റെ അവസ്ഥ. ക്രിസ്ത്യാനിയുടെ സത്യത്തിൽ ഇത് ക്രിസ്ത്യാനിയുടെ നിത്യപ്രത്യാശയാണ്, ദ എറ്റേണൽ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻസ്. നമ്മുടെ ലോകത്തിലെ ജീവിതത്തിൻ്റെ എൻഡ് റിസൾട്ടാണിത്. അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല, അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ എത്ര മാത്രം നമ്മെ മടക്കി ഒതുക്കി അവൻ്റെ പൂണിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒരു ഫുട്ബോൾ കോർട്ടിൽ 1.5 മണിക്കൂർ ഓടി വിയർത്ത് കളിച്ചിട്ട് അതിനുശേഷം ലഭിച്ച 1/2 അവർ എക്സ്ട്രാ ടൈമിലും ഓടി വിയർത്ത് കിടന്ന് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് കിടന്ന് കളിച്ചിട്ട് അവന് ഗോൾ പോസ്റ്റിൽ പോയി ഗോൾ അടിക്കണമായിരുന്നു എന്നറിയത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ന് ക്രിസ്ത്യാനിയുടേത്. ഇന്ന് ക്രിസ്ത്യൻ്റെത്തിന് അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓടുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്തുമാത്രം ആത്മീകമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 2 ഈവൻറ്റുകളെക്കുറിച്ചും തിരുവചനം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിച്ച് ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ വിഷയം ക്ലാരിഫൈ ചെയ്തു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുവാൻ. തിരുവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ട്. ഈ വിഷയത്തെക്കുറിച്ച് എത്ര സമയമെടുത്തും അത് ക്ലാരിഫൈ ചെയ്ത് തരുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കർത്താവിൽ ഞങ്ങളതിനായി ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് തിരുവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തന്നോടൊപ്പം ഒരിക്കൽ ഒലിവ് മലയിൽ ഇരുന്നപ്പോൾ ചോദിക്കുകയുണ്ടായി, ഈ ലോകാവസാനത്തിനും കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെയും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. കർത്താവായ യേശു ക്രിസ്തു തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗം വായിച്ച് ഈ വിഷയം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞ ഭാഗം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മുഴുവനോട് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ 29-30 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തു വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഹല്ലേലൂയ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, അവിടെ ഒരു വലിയ കഷ്ടകാലം നടക്കുകയാണ്, ഒരു വലിയ മഹോപദ്രവം നടക്കുകയാണ്, ലോകം ഒരു വലിയ കഷ്ടകാലത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ് ഷാൽ ദ സൺ ബി ഡാർക്കൻഡ് ആൻഡ് ദ മൂൺ ഷാൽ നോട്ട് ഗിവ് ഹെയർ ലൈറ്റ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും. ഹല്ലേലൂയ. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ 6, 7, 8 അധ്യായങ്ങളൊക്കെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ഈ മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനകാലം ആരംഭിക്കുകയാണ്. ഏകദേശം 19-ാം അധ്യായം വരെ ഈ പീഡനമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പല സംഭവങ്ങൾ സൂര്യനും ചന്ദ്രനും ഒക്കെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ്, അതായത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, വലിയൊരു കഷ്ടകാലത്തിൽ കൂടി അന്ന് ലോകം കടന്നു പോവുകയാണ്. അതിൻ്റെ അവസാന സമയങ്ങളിൽ പറയുകയാണ്, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യൻ ഇരുണ്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചിട്ടില്ല. 6 മണിക്ക് സൂര്യനില്ല, 8 മണിക്ക് സൂര്യനില്ല, 10 മണിയായി സൂര്യൻ ഉദിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് 12 മണിക്കും ഇല്ല, 2 മണിയായിട്ടും സൂര്യൻ ഉദിച്ചിട്ടില്ല. ഭയങ്കര ഇരുട്ട്, കുറ്റിരുട്ട്, കണ്ണിൽ കൊത്തിയാൽ കാണാത്ത ഇരുട്ട്. നാം എന്തുമാത്രം ഭയപരിവശരാകും, എത്രമാത്രം പരിഭ്രാന്തരാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല മഴക്കാറ് കണ്ടാൽ, ഒരു നല്ല മഴക്കോള് കൊണ്ട് മേഘം ഇരുണ്ടു കൂടിയാൽ തന്നെ നമുക്ക് പേടിയാ. നാം എല്ലാം അടച്ചു പൂട്ടി അകത്ത് കയറും. സൂര്യനെ കാണലല്ല, എല്ലാം ഇരുട്ട് കെട്ടി ഇരുണ്ടു മൂടി രാത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇതൊരു ദിവസത്തെ കാര്യമല്ല, പല ദിവസങ്ങളിൽ പല ആഴ്ചകളിൽ ഇങ്ങനെയാകാൻ പോവുകയാണ്. സൂര്യൻ ഇരുണ്ടു പോവുക, ചന്ദ്രൻ രക്തതുല്യമായി പോയിരിക്കുക, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴുക. അവിടെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, അത്തിപ്പഴം കാറ്റത്ത് വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക. ഈ വീഴുന്ന നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിൽ വന്ന് പതിക്കണമെന്നില്ല, ഭൂമിയുടെ സൈഡിൽ കൂടെ ഒക്കെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും വന്ന് ഭൂമിയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ തരിപ്പണമായി പോവുക. മലകൾ, ദ്വീപുകൾ, പല ഭാഗങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ വാക്യം, ഈ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പലതും കാണുവാനായിട്ട് കഴിയും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുക, പരിഭ്രാന്തരായി നാം ഓടും. ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതാനും മിനിറ്റുകൾ സൂര്യനെ കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരിഭ്രാന്തി നമുക്കറിയാം. ഇത് സൂര്യൻ ഉദിച്ചിട്ടില്ല, കുറ്റിരുട്ട്, രാത്രി പോലെ പകല് രാത്രിയായിരിക്കുക, ചന്ദ്രൻ ചുമന്ന് രക്തതുല്യമായി തീർന്നിരിക്കുക, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ അലതല്ലി അലച്ച് വീഴുക. ഹല്ലേലൂയ. ആകാശം പായ ചുരുട്ടുന്നത് പോലെ പല ലെയറുകളായിട്ട് മാറിപ്പോയി. അറ്റ്മോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രാപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, ഓസോൺ സ്ഫിയർ എന്നൊക്കെ പറയുന്ന പല ലെയറുകളായിട്ടാണ് ആകാശമായിരിക്കുന്നത്. ഓരോ ലെയറുകൾ നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചു നോക്കുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പല ലെയറുകൾ അങ്ങനെ പായ ചുരുട്ടുന്ന മാതിരി അത് ചുരുണ്ടു പോയിരിക്കുക. ഹല്ലേലൂയ. ഭയങ്കര, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മഹാകഷ്ടം, ഭയങ്കര പ്രയാസത്തിൽ കൂടി ലോകം കടന്നു കൊണ്ടിട്ടിരിക്കുക. അവിടെ പട്ടിണി, കഷ്ടത. ഹല്ലേലൂയ. ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മഹാരോഗങ്ങൾ, യുദ്ധങ്ങൾ, പരിഭ്രാന്തി. ഹല്ലേലൂയ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. ഞാനത് പറഞ്ഞാൽ പലരുടെയും ഉറക്കം ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉറക്കം കെട്ടുപോകുന്ന രീതിയിൽ ഭയങ്കര ഭയാനക സംഭവമാണ്. എന്നാൽ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോയി. പായ ചുരുട്ടുന്നത് പോലെ പല ലെയറുകളായിട്ട് ആകാശം ഇളകിപ്പോയി. വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മിന്നൽ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ ചില കൊല്ലിയാനുകളൊക്കെ മിന്നുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കിഴക്ക് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് വരെ പടക്കം പൊട്ടുന്നതുമാതിരി മിന്നുന്നതുമാതിരി. ഹല്ലേലൂയ. അതുമാതിരി സൂര്യൻ ശക്തിയോട് ശോഭിക്കുന്നതുമാതിരി മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. കർത്താവായ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ കാണുന്നത് പോലെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനോട് സദൃശ്യമായ കാലുള്ളവനായി, ഹല്ലേലൂയ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയങ്കി ധരിച്ചവനായി ഈ രാജാതി രാജാവായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമായവൻ ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഈ ലോകത്തെ വാഴുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആദ്യത്തെ വരവിൽ അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഇതങ്ങനെയല്ല, അവൻ രാജാതി രാജാവും കർത്താദി കർത്താവുമെന്ന് അവൻ്റെ ഉടുപ്പിന്മേൽ എഴുതിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം പഠിച്ചാൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാടിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഈ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇത് അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമീൻ. ഹല്ലേലൂയ. അന്നെല്ലാവരും ഈ വരവ് കാണും. എന്നാൽ റാപ്ചറ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ മാത്രം അറിയും. മറ്റുള്ളവർ ആരും അറിയത്തില്ല. കാര്യം അത് മധ്യാകാശം വരെ മാത്രം വരും. ഇത് ലോകത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ പാദം ഒലിവു മലയിൽ ചവിട്ടുകയാണ്. ഇതാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ്. ഇതൊരു പ്രോമിസ്ഡ് പ്രോഗ്രാമാണ്. അതിൻ്റെ നിവർത്തീകരണത്തിനായി കർത്താവ് വരികയാണ്. ഹല്ലേലൂയ. അടുത്ത പ്രോഗ്രാമായിരിക്കുന്ന റാപ്ചർ, അതായത് സഭയുടെ ഉൽപ്രാപണം, അതെന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന് പ്രാരംഭമായിട്ട് തെസലോനിക്ക ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നാം ഒന്ന് വായിച്ച് ആ വിഷയം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. സഭയുടെ ഉൽപ്രാപണം അല്ലെങ്കിൽ റാപ്ചർ അതെന്താണെന്ന്. അപ്പോൾ സ്വന്തമായി പൗലോസ് തെസലോനിക്കർ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. അതായത് കർത്താവ് നമ്മെ അവൻ്റെ കോപത്തിനല്ല, നാം ഇവിടെ വായിക്കുന്നത് മഹാകോപം, കർത്താവിൻ്റെ ഭയങ്കര കോപം, ക്രോധം ഇവിടെ നടക്കുകയാണ്. കർത്താവിൻ്റെ വെഞ്ചൻസ്, റാത്ത് ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ്, ഭയങ്കര കഷ്ടകാലം, അത് കഴിഞ്ഞതിൻ്റെ അവസാനമാണ് നാം ഈ സെക്കൻഡ് കമ്മിങ് കണ്ടത്. എന്നാൽ അതിന് മുമ്പായിട്ട് ഇവിടെ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മെ ദൈവം കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. നമ്മെ ദൈവം കോപത്തിനല്ല, നോട്ട് ഫോർ വെഞ്ചൻസ് ഓർ റാത്ത്. മനസ്സിലായോ? നാം ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് രക്ഷിക്കപ്പെടുവാൻ നമ്മെ നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ നിത്യപ്രത്യാശയാണത്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ റാപ്ചർ, അല്ലെങ്കിൽ ആ ഒരു നിത്യ പ്രത്യാശ. ഇത് വാനമേഘങ്ങളോളം മാത്രം വരുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നവർ മാത്രം അവനെ കാണുന്നു. പ്രിയ സ്നേഹിത, ഇന്ന് ലോകത്തിൽ ലെജിറ്റിമേറ്റ്ലി ഒരു സഭയേ ഉള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. ഈ സഭ അതിൻ്റെ തലയായ ക്രിസ്തുവിനോട് ചേരുന്ന മഹാസംഗമമാണ് ഈ റാപ്ചർ എന്ന് പറയുന്നത്. അത് നാം ദൈവസഭയുടെ, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ ഉപദേശം സ്വീകരിച്ച് ആ സഭയെ ഫോളോ ചെയ്യുന്ന, ആ സുവിശേഷം ഫോളോ ചെയ്യുന്ന ആ വിശുദ്ധന്മാർ മാത്രമേ ഈ റാപ്ചറിൽ നാം എടുക്കപ്പെടുകയുള്ളൂ. നമുക്കെത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കെത്ര ആൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും പഴക്കം കൂടിയാലും വലിപ്പം കൂടിയാലും മണവാട്ടി എന്നൊക്കെ പേരുണ്ടെങ്കിലും ഫുൾ ഗോസ്പൽ എന്ന് പേരുണ്ടെങ്കിലും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമല്ല എങ്കിൽ യു വിൽ നോട്ട് ബി ടേക്കൺ ഇൻ ദിസ് റാപ്ചർ. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അത് മനസ്സിലാക്കുവാൻ, അത് മനസ്സിലാക്കി താങ്കളെ തന്നെ ശോധന ചെയ്ത് യഥാർത്ഥമായിട്ട് ദൈവസഭയുടെ ഉപദേശം ഫോളോ ചെയ്ത് കർത്താവിനെ സേവിപ്പാൻ ഞാൻ വളരെ വിനീതമായി താങ്കളോട് അപേക്ഷിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം, നാം അവിടെ ചേർക്കപ്പെട്ടതിന് ശേഷം, നമ്മുടെ റിവാർഡുകൾ, നമ്മുടെ ഇൻഹെറിറ്റൻസ്, അതായത് നമ്മുടെ പ്രതിഫലങ്ങൾ, നമ്മുടെ അവകാശങ്ങളൊക്കെ സ്വീകരിച്ച് നാം എന്നേക്കും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി നിത്യതയിൽ വാഴുകയാണ്. ഇതാണ് നമ്മുടെ മഹത്വകരമായ പ്രത്യാശ. നാം സ്വർഗത്തിലെ സിറ്റിസൺസാണ്. നാം ഈ ഭൗമ ശരീരം വിട്ട് സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ച് സ്വർഗത്തിലെന്നേക്കും വാഴുന്ന പ്രോഗ്രാമാണ് ഇത്. സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു ദൈവിക പദ്ധതിയായിരുന്നു ഇത്. അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്ത് കൃപായുഗം എന്നൊരു ടൈം പീരീഡ് ആരംഭിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ വെളിപ്പെടുത്തി ദൈവം ആരംഭിച്ച ഒരു സ്വർഗീയ പദ്ധതിയാണ് ഈ പദ്ധതി. അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തിയപ്പോൾ ഈ പ്ലാനറ്റിൽ ഈ സംഗതി അറിയാവുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അപ്പോസ്തലനായ പൗലോസാണ്. അതായത് പോളിന് മുമ്പുണ്ടായിരുന്ന ഒരു വിശുദ്ധന്മാരും ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവർ റാപ്ചറിൽ എടുക്കപ്പെടുകയില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് അത് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നിയേക്കാം. യു ആർ നോട്ട് അലോൺ. താങ്കൾ മാത്രമല്ല, താങ്കളെപ്പോലെ കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഇത് സ്ട്രെയിഞ്ചായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ സത്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവരെ പാരമ്പര്യം എന്ന് പറയുന്നൊരു വലിയ ക്ഷുദ്രത്തിൽ മയങ്ങി മത്ത് പിടിച്ച് അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ വാക്കുകളും ബൈബിളിൽ നിന്ന് എടുത്ത് കാണിച്ച് അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ പറയുന്ന ആളിനെ ആക്ഷേപിക്കുന്ന നിലയിൽ ക്രിസ്ത്യൻ്റെ ആത്മീകമായി അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇത് താങ്കൾക്ക് മനസ്സിലാകാത്തതുപോലെ, അതായത് ഇന്ന് ക്രിസ്ത്യൻ്റെത്തിൽ ഒരു നല്ല ശതമാനത്തിനും സിംഹഭാഗത്തിനും മനസ്സിലാകാതെ പോയിരിക്കുന്നതുപോലെ തന്നെ യഹൂദനോട് ഇത് പറഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന് ഇത് വെളിപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് ഇത് യഹൂദനോട് പറയാൻ ശ്രമിച്ചപ്പോൾ അവർക്കും ഇത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാര്യം ഇതിനൊരു പ്രീവിയസ് ട്രാക്ക് റെക്കോർഡില്ല. ഇതൊരു വാഗ്ദത്തമായിട്ട് അവർ വർഷാവർഷങ്ങളായിട്ട് പാലിച്ചു കൊണ്ടുവരുന്നൊരു പദ്ധതിയല്ല. സ്വർഗത്തിൽ മർമ്മമായിരുന്നൊരു പദ്ധതി അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു പദ്ധതിയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ചർച്ച്, സഭ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പൗലോസ് വളരെ കഷ്ടപ്പെട്ടു. തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് യഹൂദനാണ്. പൗലോസ് പറയാണ്, യഹൂദരാൽ ഒന്ന് കുറേ 40 അടി ഞാൻ 5 പ്രാവശ്യം കൊണ്ടു. 195 അടി യഹൂദന്മാരാൽ ഞാൻ ഇതിനു വേണ്ടി കൊണ്ടു. കോലിനാലടി കൊണ്ടു. കല്ലേറ്, ഉപദ്രവം, മൃഗയുദ്ധം, യു ജസ്റ്റ് നെയിം ഇറ്റ്. ഹല്ലേലൂയ. ഗലാത്യ സഭയിൽ പ്രശ്നം, കൊരിന്തിലെ സഭയിൽ പ്രശ്നം, ഫിലിപ്പിയ സഭയിൽ പ്രശ്നം, തെസലോനിക്കയിലെ സഭയിൽ പ്രശ്നം, ബെറോവയിൽ പ്രശ്നം, യെരുശലേമിൽ പ്രശ്നം, റോമിൽ പ്രശ്നം. ഇവർക്കാർക്കും ഈ സംഗതി മനസ്സിലാകുന്നില്ല. കാര്യമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കാർക്കും അറിയാവുന്നതോ എങ്ങും എഴുതി വച്ചിരിക്കുന്നതോ പ്രവാചകന്മാർക്കോ പിതാക്കന്മാർക്കോ ന്യായപ്രമാണത്തിലോ ഒന്നും പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതി അല്ല ഇത്. ഇത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മനസ്സിലാക്കുവാൻ ഉള്ളം തുറക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്കൾ എത്ര പാരമ്പര്യത്തിൽ ജീവിച്ചുവെന്ന് ദൈവം താങ്കളോട് ചോദിക്കത്തില്ല. താങ്കളുടെ മരണശേഷം കർത്താവിൻ്റെ വരവിങ്കൽ താങ്കൾ കർത്താവിൻ്റെ മുന്നിൽ കണക്ക് തീർക്കേണ്ടുന്ന ഒരു നാളുണ്ട്. തിരുവചനപ്രകാരം താങ്കളെ ശോധന ചെയ്യും. തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിന് പ്രകാരം ഇന്ന് താങ്കൾ അക്കൗണ്ടബിളാണ്. ഇന്ന് ഇത് താങ്കൾക്ക് മനസ്സിലായാൽ യു ആർ ഗോയിങ് ടു ബി സേവ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് താങ്കൾക്കിത് മനസ്സിലായാൽ യു വിൽ ബി സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു എൻജോയ് ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ഫ്രം ടുഡേ. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം ചില ചോദ്യങ്ങളിൽ കൂടി ഇതിൻ്റെ നിജസ്ഥിതി കൂടുതൽ മനസ്സിലാക്കി തരുവാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കാരണം ഈ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഈ റാപ്ചറിൻ്റെയും സെക്കൻഡ് കമ്മിങ്ങിൻ്റെയും പ്രത്യേകതയും ഉദ്ദേശവും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ ചേർത്ത് ഞാൻ ഈ വിഷയം കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് തരുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചാട്ട് പാർട്ട് 1 ഇവിടെ തൽക്കാലം നിർത്തുന്നു. പാർട്ട് 2 തുടർന്നും ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ താങ്കളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവസഭയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച്, ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് താങ്കൾ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministries.net എന്ന വിലാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട് അല്ല ഞങ്ങളോടൊപ്പം ഈ സ്വർഗീയ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ട് thegateministriesofficial@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാട്ട് ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചുമല് കൊടുക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒന്നിച്ച് നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു.